പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഒരു ചെറിയ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ബൈബിൾ പഠനം ആരംഭിക്കാം. 25 സങ്കീർത്തനം 1-5 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് വായിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണെന്നും അത് നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടിയാണെന്നും നമ്മൾ കണ്ടു. എപ്രകാരമാണ് ബൈബിൾ വായിക്കുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവ മനസ്സിലാക്കേണ്ടത് എന്നും ചുരുക്കമായി നമ്മൾ പഠിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ വചനമെന്ന് വിശ്വസിക്കുന്ന 73 പുസ്തകങ്ങളുടെ ഒരു സംഗ്രഹമാണ്, ഒരു സമാഹാരമാണ് ബൈബിൾ എന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. ആരാണ് ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയത്, എന്നാണ് ഈ പുസ്തകങ്ങൾ രൂപം കൊണ്ടത് എന്ന് ചുരുക്കമായിട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മറ്റ് ഏതെങ്കിലും ഒരു പുസ്തകം പോലെയല്ല ബൈബിൾ എന്ന് നമുക്കറിയാം. പല മതങ്ങളും തങ്ങളുടെ വേദഗ്രന്ഥങ്ങളെ ദൈവം നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്തതായിട്ടും ദൈവം പറഞ്ഞു കൊടുത്തത് എഴുതിയതായിട്ടും ഒക്കെ വിശ്വസിക്കുന്നവരുണ്ട്. ബൈബിളിനെ സംബന്ധിച്ചും ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് പലരും വെച്ചു പുലർത്തുന്നുണ്ട്. ദൈവം ചില വ്യക്തികളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു, എന്താണ് എഴുതേണ്ടതെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു, അങ്ങനെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരെഴുതി വെച്ചു, ഇതാണ് ബൈബിൾ എന്ന് കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് പലരും അങ്ങനെ കരുതുന്നുമുണ്ട്. ഉദാഹരണത്തിന്, ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, പഞ്ചഗ്രന്ഥമെന്നറിയപ്പെടുന്ന ആ പുസ്തകങ്ങൾ മോശയാണ് എഴുതിയത് എന്ന് ഒരു കാലത്ത് വിചാരിച്ചിരുന്നു. മോശയുടെ പുസ്തകങ്ങൾ എന്ന് പലപ്പോഴും അതിനെ വിശേഷിപ്പിക്കാറുമുണ്ട്. അതിനുശേഷമുള്ള പുസ്തകങ്ങൾ ജോഷുവ എഴുതിയതാണെന്നും, സാമുവേലിൻ്റെ 2 പുസ്തകങ്ങൾ സാമുവേൽ എഴുതിയതാണെന്നും, ദാവീദിൻ്റെ 2 പുസ്തകങ്ങൾ നാഥാൻ പ്രവാചകന്റെ സൃഷ്ടിയാണെന്നും ഒക്കെ കരുതിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്രകാരം ഇരുന്ന് എഴുതിയതാണ് ബൈബിൾ എന്ന് പറയാനാവില്ല എന്ന് ഇന്നത്തെ ശാസ്ത്രീയമായ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ബൈബിൾ രൂപം കൊണ്ടത്? ആരൊക്കെയായിരുന്നിരിക്കാം ഇതിൻ്റെ ഗ്രന്ഥകർത്താക്കന്മാർ? ഈ ഗ്രന്ഥകർത്താക്കന്മാരിലൂടെ എപ്രകാരമാണ് ദൈവത്തിൻ്റെ ആത്മാ പ്രവർത്തിച്ചത്? എങ്ങനെയാണ് ഈ ബൈബിൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന രൂപത്തിൽ എത്തിച്ചേർന്നത്? അതിനെക്കുറിച്ചൊരു ചെറിയ പഠനമാണ് ഇന്ന് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ദ ഫോർമേഷൻ ഓഫ് ദ ബൈബിൾ എന്ന് പറയും, ബൈബിളിന്റെ രൂപീകരണം. ബൈബിളിന്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ 73 പുസ്തകങ്ങളും ഒരേ രീതിയിൽ തന്നെയാണ് രചിച്ചത് എന്ന് പറയാനാവില്ല. പുതിയ നിയമത്തിലെ പല പുസ്തകങ്ങൾക്കും വ്യക്തമായ ഉറവിടമുണ്ട്, വ്യക്തമായ രചനാ ചരിത്രമുണ്ട്. ഉദാഹരണത്തിന്, വിശുദ്ധ പൗലോസിന്റെ പേരിൽ അറിയപ്പെടുന്ന ലേഖനങ്ങൾ അതിൽ പല ലേഖനങ്ങളും പൗലോസ് തന്നെ ഇരുന്ന് എഴുതിയതാണെന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിൽ പൗലോസ് പറഞ്ഞു കൊടുത്ത് എഴുതി വെച്ചതാണ്. പൗലോസിന്റെ പേരിൽ അറിയപ്പെടുന്ന 13 ലേഖനങ്ങളുണ്ട്. ആ ലേഖനം ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. റോമിലെ സഭയ്ക്ക് എഴുതിയ, അല്ലെങ്കിൽ കോറിന്തോസിലെ സഭയുടെ പ്രത്യേക പശ്ചാത്തലത്തിൽ പൗലോസ് തന്നെ പറഞ്ഞ് എഴുതിയ ലേഖനങ്ങൾ, ഗലാത്തിയായാലെ സഭ നേരിട്ട വലിയ പ്രതിസന്ധിയിൽ പൗലോസ് എഴുതിയ ലേഖനം, ഇങ്ങനെ പൗലോസിന്റെ 13 ലേഖനങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേക സാഹചര്യമുണ്ട്. ഒരേ ഒരു ഗ്രന്ഥകർത്താവാണ് അതിൻ്റെ പിന്നിലുള്ളത്. അതേസമയം എല്ലാ ഗ്രന്ഥങ്ങളും ഇതുപോലെയാണെന്ന് പറയാനാവില്ല. ചരിത്ര ഗ്രന്ഥങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചു ബൈബിളിലെ ഗ്രന്ഥങ്ങളെല്ലാം, പ്രത്യേകിച്ചും ബൈബിൾ ദൈവ രക്ഷാചരിത്രമായ ബൈബിളിലെ ഗ്രന്ഥങ്ങളെല്ലാം ദൈവിക ഇടപെടലിൻ്റെ ചരിത്രമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ദൈവം മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഇടപെട്ട് സ്വയം വെളിപ്പെടുത്തിയതിൻ്റെ ചരിത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുകളും ആ ഇടപെടലുകൾക്ക് മനുഷ്യൻ കൊടുക്കുന്ന മറുപടിയും, ഇങ്ങനെയുള്ള ഈ സംഭവത്തിലൂടെ വെളിപ്പെടുന്ന ദൈവിക പദ്ധതിയുടെ ഒരു ആവിഷ്കരണമാണ് ബൈബിളിൽ നമ്മൾ കാണുക. ബൈബിള് ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുന്നുണ്ട്, ദൈവത്തിൻ്റെ വെളിപാട് ഉൾക്കൊള്ളുന്നുണ്ട്. ഈ വെളിപാട് സംഭവിച്ചത് ചരിത്ര വസ്തുതകളിലൂടെയാണ്, ചരിത്ര സംഭവങ്ങളിലൂടെയാണ്. ബൈബിളിൽ കഥകളുണ്ട്, കെട്ടുകഥകളുമുണ്ട്. കഥയാളായിട്ട് തന്നെ അവതരിപ്പിക്കുന്ന യേശു പറഞ്ഞ പലതും കഥകളാണ്. നമുക്കറിയാം ബൈബിളിൽ നാഥാൻ പറയുന്ന കഥയുണ്ട്, അനേകം കഥകളുണ്ട്. പക്ഷേ ബൈബിളൊരു കെട്ടുകഥയുടെ സമാഹാരമല്ല. മനുഷ്യൻ്റെ ഭാവനാസൃഷ്ടിയായ സംഭവങ്ങളല്ല ബൈബിളിൽ രേഖപ്പെടുത്തുന്നത്. ബൈബിളിൽ പറയുന്നത് ചരിത്ര സംഭവങ്ങൾ തന്നെയാണ്. ആ ചരിത്ര സംഭവങ്ങളുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലുള്ള ആഖ്യാനങ്ങൾ അഥവാ വ്യാഖ്യാനങ്ങൾ ബൈബിളിൽ കാണും തീർച്ചയായിട്ടും. അപ്പോഴേ സംഭവങ്ങളിലൂടെ വെളിപ്പെടുന്ന ദൈവിക പദ്ധതിയും ദൈവിക സ്വഭാവവും ഒക്കെയാണ് ബൈബിളിൽ നമ്മൾ കാണുക. ഇപ്പോൾ ബൈബിളിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 ഘടകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ വെളിപാടിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്ന പ്രഭവസ്ഥാനമായിരിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലാണ് ദ ഇവൻറ്റ്, സംഭവം. ആ ഒരു സംഭവത്തിലൂടെ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ നടക്കുന്നു. ഇനി ഈ സംഭവത്തെക്കുറിച്ചുള്ള പ്രഘോഷണമുണ്ടാകും. ഇത് കാണുകയും കേൾക്കുകയും അനുഭവിച്ചറിയുകയും ചെയ്തവർ ഈ സംഭവം പിൻതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു, കൈമാറിക്കൊടുക്കുന്നു. അങ്ങനെ ഒരു പ്രഘോഷണമായി, പാരമ്പര്യമായി അഥവാ വാചിക പാരമ്പര്യമായി. അത് രണ്ടാമത്തെ ഘടകമാണ്. സംഭവത്തിൽ നിന്ന് ഒരു പ്രഘോഷണത്തിലേക്ക് നടത്തുന്നു, പരമ്പരാഗതമായി തലമുറ തലമുറയോട് നടക്കുന്ന പ്രഘോഷണം. മൂന്നാമത്തേത്, ഈ പ്രഘോഷിക്കപ്പെട്ട പരമ്പരാഗതമായി കൈമാറിക്കിട്ടിയ വാചികമായി കിട്ടിയ ദൈവവചനം അത് ലിഖിത രൂപത്തിലാക്കുന്നതാണ്. എഴുത്ത്, റൈറ്റിംഗ്. അപ്പോൾ ആ എഴുത്തിൽ തന്നെ ഉണ്ടാകും പല ഘട്ടങ്ങൾ. അപ്പോൾ പ്രധാനമായിട്ട് മൂന്ന് കേന്ദ്രങ്ങളിൽ നമുക്ക് ശ്രദ്ധ ചെലുത്താം. സംഭവം, ആ സംഭവത്തിൻ്റെ പ്രഘോഷണം, ആ പ്രഘോഷണം ലിഖിത രൂപത്തിലായിത്തീരുന്ന എഴുത്ത്. ഇനി ഓരോന്നിനെക്കുറിച്ചും അല്പം കൂടി വിശദമായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. ദൈവ അനുഭവത്തിന് അടിസ്ഥാനമായ സംഭവം. ബൈബിളിലേക്കൂടെ കടന്നു പോകുമ്പോൾ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. പഴയ നിയമത്തിൻ്റെ കേന്ദ്രമത്തായി നിൽക്കുന്ന ഒരു അടിസ്ഥാന സംഭവമാണ് പുറപ്പാട് സംഭവം. പുതിയ നിയമത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുന്ന ക്രിസ്തു സംഭവം. ഇങ്ങനെ ബൈബിൾ മുഴുവനും ഈ 2 സംഭവങ്ങളെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. അഥവാ ഈ 2 സംഭവങ്ങളിലൂടെയാണ് ബൈബിളിൻ്റെ ഉടുമ്പാവ് നെയ്തെടുത്തിരിക്കുന്നത് പറയാൻ സാധിക്കും. നമുക്ക് ഈ 2 സംഭവങ്ങളിലൂടെയും അല്പമൊന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കാം. പുറപ്പാട് സംഭവം. പുറപ്പാട് സംഭവം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പല ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഈജിപ്തിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം മോശയിലൂടെ അത്ഭുതകരമായി ഇടപെട്ട് മോചിപ്പിക്കുന്നതാണ് ആദ്യത്തെ ഘടകം. പക്ഷേ മോചിച്ചതുകൊണ്ട് മാത്രം പുറപ്പാട് സംഭവം പൂർത്തിയാകുന്നില്ല. ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അടുത്തപടി സംഭവിക്കുന്നത് അത്ഭുതകരമായി വിഭജിച്ച കടലിൻ്റെ മധ്യത്തിലൂടെ അവർ കടന്നു പോകുന്നതാണ്, കടലു കടക്കലാണ്. അടിമത്വത്തോട് വിട പറഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഉദാഹരണമാണ്, ഒരു പ്രതീകവും കൂടിയാണ് ഈ കടൽ കടക്കൽ. ഇസ്രായേൽക്കാർ വരണ്ട നിലത്തിലൂടെ കടന്നു പോന്നു. അവർ കടന്നു കഴിഞ്ഞപ്പോൾ കടൽ പൂർവ്വസ്ഥിതിയിലായി. അവരെ അനുഗമിച്ച് അവരെ അനുധാവനം ചെയ്ത് പിടികൂടാനായിട്ട് ശ്രമിച്ച ഫറവോയുടെ സൈന്യം കടലിൽ മുങ്ങി ചത്തു. 2 ഘടകം ഇതായിരുന്നു, കടലു കടക്കൽ. ഇനി തിരിച്ചു പോകാൻ സാധിക്കാത്ത വിധത്തിൽ പഴയതിനോട് വിട പറഞ്ഞ് പുതിയതിലേക്കുള്ളൊരു യാത്രയാണ്. പഴയത് നഷ്ടപ്പെട്ടു, പുതിയത് കിട്ടിയിട്ടുമില്ല. അവരിറങ്ങുന്നു, കടക്കുന്നത് 3 ഘട്ടത്തിലേക്കാണ്. അത് സീനായി ഉടമ്പടി എന്ന് പറയും. സീനായ് മലയുടെ അടിവാരത്ത് വെച്ച് ദൈവം അവരെ ഒരു ജനമായി മാറ്റി, അവരുമായി ദൈവം ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയുടെ പ്രമാണങ്ങളാണ് ഇനി അവർക്ക് ജീവിത നിയമങ്ങളായി വരുന്നത്. ഈ സംഭവത്തിലുടനീളം, അത് ഈജിപ്തിൽ നിന്നുള്ള വിമോചനത്തിലും കടലു കടക്കലിലും അതുപോലെ തന്നെ സീനായ് മലയുടെ ഉടമ്പടിയിലും അവർ ദൈവവുമായി കണ്ടുമുട്ടുകയായിരുന്നു, ദൈവത്തെ അനുഭവിച്ചറിയുകയായിരുന്നു. നാലാമത്തെ ഘടകം ഈ സീനായി മലയിൽ നിന്ന് വീണ്ടും പുറപ്പെട്ട് ഒരു കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുന്നതാണ്. പക്ഷെ 40 വർഷത്തെ അലച്ചിലിന് ശേഷമാണ് ഒരു കാനാൻ ചെന്നെത്തുന്നത്. അപ്പം മരുഭൂമിയിലൂടെയുള്ള അലച്ചിൽ, ഈ മരുഭൂമിയിലൂടെയുള്ള തീർത്ഥാടനം, ആ തീർത്ഥാടന മധ്യേ അവർക്ക് ലഭിക്കുന്ന സംരക്ഷണം, അവർക്കുണ്ടാകുന്ന പ്രലോഭനങ്ങൾ, അവരുടെ പരാജയങ്ങൾ, വീഴ്ചകൾ, വീണ്ടുമുള്ള സംരക്ഷണം, ഇങ്ങനെ നാലാമത്തെ ഘട്ടം തീർത്ഥാടനമാണ്. 5-ാമത്തെ ഘട്ടത്തോടുകൂടിയാണ് പുറപ്പാട് പൂർത്തിയാവുക. അത് അവർ കാനാൻ ദേശത്ത് ചെന്ന് വാസമുറപ്പിക്കുമ്പോഴാണ്. വീണ്ടും ഒരു അത്ഭുതകരമായ കടൽ ജലം കടക്കിലൂടെയാണ്. ജോർദാൻ നദി ചിറകെട്ടി വറ്റിച്ചതുപോലെ നിൽക്കുകയും അതിലൂടെ ഇസ്രായേൽക്കാർ കടന്നു പോവുകയും കാനാൻ ദേശത്ത് പ്രവേശിച്ച് വാസമുറപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഈ കടന്നു പോകലിനെയാണ് മൊത്തമായിട്ട് നമ്മൾ പുറപ്പാട് സംഭവം എന്ന് പറയുക. ഈ സംഭവമാണ് വാസ്തവത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ സ്ഥാപക സംഭവമായി നിൽക്കുന്നത്. ഇവിടെയാണ് അവർക്കൊരു ദൈവാനുഭവമായി മാറുക. ഈ സംഭവം അതിൽ തന്നെ ഒരു അനുഭവമായി മാറണമെന്നില്ല. എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് അവർക്ക് അതിൽ തന്നെ മനസ്സിലാകണമെന്നുമില്ല, ഇന്നും മനസ്സിലാകണമെന്നില്ല. സംഭവങ്ങൾ ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്നത് ആ സംഭവങ്ങൾക്ക് വ്യാഖ്യാനം കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ആദ്യത്തെ ഘടകമായ സംഭവം എന്ന് പറഞ്ഞാൽ ദൈവാനുഭവമാകുന്നത് ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞ മോശ അത് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോഴാണ്. അപ്പോൾ സംഭവം ഒരു വ്യാഖ്യാനത്തിന് വഴിതെളിക്കുന്നു. ആ വ്യാഖ്യാനത്തിലൂടെ ദൈവത്തെ ആ വ്യാഖ്യാനം സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ജനത്തിന് ഇതൊരു ദൈവാനുഭവമായി മാറുന്നു ആദ്യത്തെ ഘടകം. അപ്പോൾ ദൈവം ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ ഇടപെടുന്നു. നിലവിളിച്ചിരുന്ന അടിമകളായിരുന്ന തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദൈവം തങ്ങളുടെ മേലുള്ള കരുണ നിമിത്തം അവിടെ നിന്ന് മോചിപ്പിക്കുകയും ശ്രേഷ്ഠമായ ക്ഷേമകരമായ ദേശത്തേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്തു. അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക്, വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള ആ ഒരു കടന്നുപോകലിലൂടെയാണ് അവർ ദൈവത്തെ അനുഭവിച്ചറിയുക. അങ്ങനെ ദൈവത്തെ സംബന്ധിച്ച വ്യക്തമായൊരു വെളിപാട് അവർക്ക് ലഭിക്കുകയായി. ആരാണ് ദൈവമെന്ന്, ഈ ദൈവത്തിന്റെ ജനമായി തുടരാൻ തങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവർക്ക് വ്യക്തത ലഭിച്ചു. അത് മോശ അതിന് സഹായമായി തീരുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിന്റെ ഇടപെടലിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന മോശയുടെ പങ്കും ആ വ്യാഖ്യാനം സ്വീകരിച്ച് വിശ്വസിക്കുന്ന ജനത്തിന്റെ അനുഭവവും, ഇതാണ് ആദ്യത്തെ പടി ദൈവാനുഭവത്തിന്റെ. ഒരു ബൈബിൾ ദൈവാനുഭവത്തിൽ അഥവാ സംഭവത്തിൽ ഊന്നിനിൽക്കുമെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്ന ആദ്യത്തെ പടി ഇതാണ്. 2-ാമത്തെ ഘടകം ഇതിന്റെ പ്രഘോഷണമാണ്. ഇങ്ങനെ ദൈവാനുഭവം ഉണ്ടായ വ്യക്തികൾ ആ അനുഭവം തങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് കഥ സൂക്ഷിച്ചില്ല, ഇത് വരും തലമുറകൾക്ക് അവർ പറഞ്ഞുകൊടുത്തു പല രീതിയിൽ. മാതാപിതാക്കന്മാരും മക്കൾക്ക് തങ്ങളുടെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞുകൊടുത്തു. പുരോഹിതന്മാര് ദേവാലയത്തിൽ ആരാധനാ കേന്ദ്രങ്ങളിൽ വെച്ച് ജനത്തെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കി. പ്രവാചകന്മാർ ഇതിനെക്കുറിച്ച് ജനങ്ങളെ മനുസ്മരിപ്പിച്ചു. ഇങ്ങനെ ഒരു വാചിക പാരമ്പര്യം രൂപം കൊള്ളുകയായി ദൈവത്തിന്റെ ഇടപെടലിനെ കുറിച്ച്. 2 ഉദാഹരണങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിമിത്തം സംബന്ധിച്ച് നിയമാവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം കാണും. നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങളുടെയും ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും അർത്ഥം എന്താണ് എന്ന് നിങ്ങളുടെ മക്കൾ ഭാവിയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം, ഈജിപ്തിൽ നമ്മൾ ഫറവോയുടെ അടിമകളായിരുന്നു. തന്റെ ശക്തമായ കരത്താൽ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നു. നമ്മുടെ കൺമുമ്പിൽ വെച്ച് അവിടുന്ന് ഈജിപ്തിനും ഫറവോയ്ക്കും അവന്റെ കുടുംബത്തിനും മുഴുവനും എതിരായി മഹത്തും ഭയാനകവുമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. അനന്തരം നമ്മുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ദേശത്തേക്ക് നമ്മെ നയിക്കാനും അത് നൽകാനുമായി നമ്മെ അവിടെ നിന്ന് കൊണ്ടുപോന്നു. നമ്മുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാനും അങ്ങനെ നമുക്കെന്നും നന്മയുണ്ടാകാനും ഇന്നത്തെ പോലെ നാം ജീവിച്ചിരിക്കാനും വേണ്ടി അനുസരിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ച ചട്ടങ്ങളാണ് ഇവ. ഇപ്പോഴും പിതാക്കന്മാർ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. തലമുറ തലമുറയായി വീടുകളിൽ ഈ രക്ഷാ സംഭവം കൈമാറ്റം ചെയ്യപ്പെടണം. അത് ആരാധനാലയങ്ങളിൽ പുരോഹിതന്മാരും ചെയ്യും. മറ്റൊരു ഉദാഹരണം, നിയമാവർത്തന പുസ്തകം 26-ാമത്തെ അധ്യായം വിളവുകളുടെ ആദ്യ ഫലവുമായി ആരാധനാലയത്തിലേക്ക് വരുന്ന ഭക്തൻ ഇപ്രകാരം പറയണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. 6-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം പിന്നീട് നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നീ ഇങ്ങനെ പറയണം, അലയുന്ന ഒരു അരമായനായിരുന്നു എന്റെ പിതാവ്. ചുരുക്കം പേരോടുകൂടെ അവൻ ഈജിപ്തിൽ ചെന്ന് അവിടെ പരദേശിയായി പാർത്തു. അവിടെ അവൻ മഹത്തും ശക്തവും അസംഖ്യവുമായ ജനമായി വളർന്നു. ഇനി അങ്ങോട്ട് വരുന്നത് ഈ രക്ഷയുടെ ചരിത്രമാണ്. ഈജിപ്തില് അടിമകളായിത്തീരുന്നവര് അവരെ എപ്രകാരം ദൈവം മോചിപ്പിക്കുന്നു എന്നതിന്റെ വിവരണമാണ് നമ്മൾ ഈ സംഭവത്തിൽ കാണുക. ഇങ്ങനെ തലമുറ തലമുറയായി ഇത് കൈമാറ്റം ചെയ്യപ്പെടും. ഇസ്രായേൽ ജനം തങ്ങളുടെ ദൈവത്തെക്കുറിച്ച്, തങ്ങളെ ഒരു ജനമാക്കിയ ദൈവത്തെക്കുറിച്ച് അറിയുന്നത് ഇപ്രകാരമുള്ള പ്രഘോഷണത്തിലൂടെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്ന ദൈവജനം. 3-ാമത്തെ ഘട്ടം ഇത് ലിഖിത രൂപത്തിലാക്കുന്നതാണ്. കാലം കഴിഞ്ഞപ്പോൾ ഇപ്രകാരമുള്ള കുടുംബത്തിലും ആരാധനാ ആലയങ്ങളിലും കൈമാറി വന്നിരുന്ന ഈ രക്ഷാകര സന്ദേശത്തിൻ്റെ രക്ഷാകര സന്ദേശം ഗ്രന്ഥരൂപത്തിലാക്കി എഴുതാനായിട്ട് തുടങ്ങി. ഈ എഴുത്ത് തുടങ്ങുന്നത് ദാവീദിന്റെ കാലത്താണെന്ന് പറയും. ഒരുപക്ഷെ ലിഖിത രൂപത്തിലുണ്ടായിരുന്ന എഴുതി സൂക്ഷിച്ചിരുന്നവ ശേഖരിച്ച് ആദ്യമായി ഒരു പുസ്തക രൂപത്തിലാക്കാൻ തുടങ്ങുന്നത് ദാവീദിന്റെ കാലത്ത്, അതായത് ബി സി 10 നൂറ്റാണ്ടോടുകൂടിയാണ്. അങ്ങനെ ആദ്യമായിട്ട് ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിൽ ദൈവം ഇടപെട്ട് അസലുടെ രേഖ ഉണ്ടാക്കുന്നത് 10 നൂറ്റാണ്ടിലായിരിക്കാം എന്നാണ് പൊതുവെ കരുതുക. അതിനുമുമ്പ് എഴുതപ്പെട്ടിരുന്ന കൂടി ശേഖരിച്ചുകൊണ്ട് ദാവീദിന്റെ കാലത്ത് എഴുതപ്പെട്ട ആ ഒരു രേഖയെ, ഇസ്രായേലിന്റെ ചരിത്രം, അത് പ്രപഞ്ച സൃഷ്ടി മുതൽ ഇങ്ങോട്ട് ദാവീദിന്റെ കാലം വരെയുള്ള ചരിത്രത്തിന്റെ ഒരു സംഗ്രഹ സംക്ഷിപ്ത രൂപം യാഹ്വേ പാരമ്പര്യം എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ഇന്ന് കരുതുക. പക്ഷേ ഇനിയും അത് ബൈബിളായിട്ടില്ല. അത് വീണ്ടും കാലക്രമത്തിൽ വീണ്ടും മറ്റനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വിശദീകരിക്കപ്പെടുകയും അവസാനമായി പഴയ നിയമം, പഴയ നിയമ ചരിത്രം ഇന്നത്തെ രീതിയിൽ നമുക്ക് ലഭിക്കുന്നത് ഏതാണ്ട് ബി സി 5 നൂറ്റാണ്ടോടുകൂടിയാണ് എന്ന് കരുതപ്പെടുന്നു. അതിനുശേഷം വേറെയുമുണ്ട് ഗ്രന്ഥങ്ങൾ. സങ്കീർത്തനങ്ങൾ ഉദാഹരണത്തിന്, ഏകദേശം 1000 വർഷത്തോളം പഴക്കമുണ്ട് സങ്കീർത്തനങ്ങൾക്ക്. പല സാഹചര്യങ്ങളായി രൂപപ്പെട്ട സങ്കീർത്തനങ്ങളുണ്ട്. ഭക്തരായ വ്യക്തികൾ, ദൈവാത്മാവിന പ്രചോദിതരായ വ്യക്തികൾ എഴുതിയ പ്രാർത്ഥനാഗാനങ്ങളാണ് സങ്കീർത്തനങ്ങൾ. ദൈവാനുഭവത്തിന്റെ വെളിച്ചത്തിൽ രൂപം കൊണ്ട പഴഞ്ചൊല്ലുകളുണ്ട്, സുഭാഷിതങ്ങൾ അല്ലെങ്കിൽ പ്രഭാഷകങ്ങൾ പുസ്തകങ്ങൾ. ഇപ്പോൾ ചരിത്ര പ്രവാചകന്മാരുടെ പ്രബോധനങ്ങളെ ശിഷ്യന്മാർ ക്രോഡീകരിച്ച് സമാഹരിച്ച് എഴുതിയ പ്രവാചകഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ പഴയ നിയമത്തിലെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒറ്റ നോക്കത്തിൽ കാണുന്നത് പോലെ എളുപ്പത്തിൽ ഒരാൾ എഴുതിയതല്ല, വളരെ സങ്കീർണമായൊരു ചരിത്രം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഓർക്കുക. ഇതുപോലെ തന്നെ പുതിയ നിയമത്തെ സംബന്ധിച്ചും, പുതിയ നിയമത്തിന്റെ കേന്ദ്രമായി നിൽക്കുന്നത് ക്രിസ്തു സംഭവമാണ്. ക്രിസ്തു സംഭവം എന്ന് പറയുമ്പോൾ പ്രധാനമായും ഉൾക്കൊള്ളുന്നത് യേശുവിന്റെ ജനനം, പരസ്യജീവിതം, പീഡാനുഭവം, മരണം, ഉത്ഥാനം. ഇങ്ങനെ ഈ 5 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഉത്ഥാനം, സ്വർഗാരോഹണം, അതായത് മഹത്വീകരണം എന്ന് പറയാം. അപ്പോഴേ യേശുവിന്റെ ജനനം, യേശുവിന്റെ പരസ്യജീവിതം, അവിടുത്തെ പ്രവർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, പീഡാസഹനം, മരണം, ഉത്ഥാനം, ഈ ക്രിസ്തു സംഭവമാണ് വാസ്തവത്തിൽ രക്ഷാചരിത്രത്തിന്റെ കേന്ദ്രമായി നിൽക്കുന്നത്. ഈ കേന്ദ്രത്തിൽ നിന്നുകൊണ്ടാണ് പിന്നീടുള്ള പ്രഘോഷണങ്ങൾ നടക്കുക. ദൈവത്തിന്റെ വെളിപാട് അതിന് പൂർണ്ണതയിലെത്തുന്നതും ഈ ക്രിസ്തു സംഭവത്തിലൂടെയാണ്. പൂർവ്വകാലങ്ങളിൽ പൂർവികരോട് പലവിധത്തെ ദൈവം സംസാരിച്ച് അവസാനം തന്റെ ഏകജാതനിലൂടെ, തന്റെ പുത്രനിലൂടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു എന്ന് ഹെബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ, വചനം മാംസമായി നമ്മുടെ വസിച്ചു എന്ന് യോഹന്നാൻ പറയുന്നത് പോലെ. അപ്പൊ യേശു ക്രിസ്തുവിലാണ് ഈ വെളിപ്പെടുത്തൽ അതിന്റെ പൂർണ്ണതയിലെത്തുക. പക്ഷേ യേശു ക്രിസ്തു നമുക്കറിയാം ഒരു പുസ്തകവും രചിച്ചിട്ടില്ല. യേശു ആ പാട് എഴുതിയത് മണ്ണിലാണ്. ആ മണ്ണിൽ എന്താണ് എഴുതിയത് നമുക്കറിയാനും സാധിക്കില്ല. കുറ്റാരോപണവുമായി, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിയണമെന്ന ആരോപണവുമായി വന്നവരുടെ മുമ്പിൽ വെച്ചാണ് യേശു എന്തോ മണ്ണിൽ എഴുതി എന്താണ് എഴുതിയതെന്നോ നമുക്കറിയുകയുമില്ല. യേശു എഴുതാനായിട്ട് ആരോടും ഒന്നും പറഞ്ഞുമില്ല, പറഞ്ഞു കൊടുത്ത് എഴുതിച്ചിട്ടുമില്ല. യേശു ചെയ്തത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സന്ദേശം നമുക്ക് പറഞ്ഞു തരികയായിരുന്നു. അത് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ദൈവരാജ്യത്തിന്റെ പ്രഘോഷണമാണ് യേശു നടത്തിയത്. അത് യാഥാർത്ഥ്യമാക്കുകയായിരുന്നു അവന്റെ വാക്കും പ്രവൃത്തിയും, അവസാനം മരണവും ഉത്ഥാനവും. യേശു ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത് ബൈബിൾ എഴുതാൻ വേണ്ടിയായിരുന്നില്ല. യേശു പറഞ്ഞയക്കുന്നത് സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണം, നിങ്ങൾ ലോകത്തെല്ലായിടത്തും എനിക്ക് സാക്ഷികളായിരിക്കണം. സാക്ഷ്യം നൽകാനായിട്ട് പറഞ്ഞയക്കപ്പെട്ട ശിഷ്യന്മാർ അവരും ഉടനെ ഒന്നും എഴുതുകയല്ല ചെയ്തത്. ഇപ്പോൾ ക്രിസ്തു സംഭവം അടുത്ത പടിയിലേക്ക് വരുന്നു, അത് പ്രഘോഷണമാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിന്റെ ഉത്ഥാനത്തിനും പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനും ശേഷം ചെയ്യുന്നത് തങ്ങൾക്കുണ്ടായ ക്രിസ്തു അനുഭവം അഥവാ ദൈവാനുഭവം, രക്ഷയുടെ അനുഭവം, അത് എല്ലാവരുമായി പങ്കുവയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആദ്യം ജെറൂസലമിലും പിന്നെ യൂദയായാലും സമറിയായാലും ലോകത്തിന് അതിർത്തികൾ വരെ ഇങ്ങ് ഭാരതം വരെ അപ്പസ്തോലന്മാർ ഈ സുവിശേഷവുമായി കടന്നു വന്നു. അവരാരും ആദ്യം ബൈബിൾ എഴുതുകയല്ല ചെയ്തത്. അവരുടെ കയ്യിൽ ബൈബിൾ എന്ന് പറഞ്ഞാൽ പറയാവുന്നത് സുവിശേഷന്മാർക്ക് അല്ലെങ്കിൽ യേശു ശിഷ്യന്മാർക്ക് ആദ്യ നൂറ്റാണ്ടിൽ ബൈബിളായിട്ട് കയ്യിലുണ്ടായിരുന്നത് പഴയ നിയമം മാത്രമായിരുന്നു. യേശു അനുഭവം അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു, അവരുടെ ജീവിതാനുഭവമായി മാറിയിരുന്നു. ആ അനുഭവം അവർ മറ്റുള്ളവരുമായി പങ്കുവച്ചു. അങ്ങനെ രണ്ടാമത്തെ ഘടകം, ഈ ദൈവവചനത്തിന്റെ ആവിഷ്കരണത്തിന്റെ രണ്ടാമത്തെ ഘടകം ഇതാണ്, പ്രഘോഷണം, കെരിഗ്മ എന്ന് പറയും. ദൈവവചനം പ്രഘോഷിക്കുക, ദൈവാനുഭവം പങ്കുവയ്ക്കുക. ഇങ്ങനെ പങ്കുവയ്ക്കുന്ന വ്യക്തികൾ കാലക്രമത്തിൽ അനുഭവം ഉണ്ടായിരുന്ന, നേരിട്ട് യേശു നേരിട്ട് കണ്ട വ്യക്തികളുടെ എണ്ണം കുറയുകയായി. മതപീഡനം വഴി, പ്രായമായത് വഴി മരിച്ചു മാറുന്ന സാഹചര്യത്തിൽ ഈ പറയപ്പെട്ട, പ്രഘോഷിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ആധികാരികമായി പിൻതലമുറക്ക് കൈമാറണം എന്നൊരു ആവശ്യം നിലനിന്നു, യാതൊരു മാറ്റവും വരുത്താതെ. അതുകൊണ്ടാണ് എഴുതാൻ ആരംഭിക്കുന്നത്. ഈ എഴുത്തും പെട്ടെന്ന് അങ്ങോട്ട് നടന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ എഴുത്തിൻ്റെ സംഭവം എഴുത്ത് നടക്കുക. സുവിശേഷങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, നാല് സുവിശേഷങ്ങളാണ് ഇന്ന് സഭ ആധികാരികമായി അംഗീകരിച്ചിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതൽ സുവിശേഷങ്ങൾ ഒരു കാലത്ത് നിലവിലുണ്ടായിരുന്നു നമുക്കറിയാം. ഒരുപക്ഷേ രണ്ടാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലുമൊക്കെ യേശുവിൻ്റെ സുവിശേഷം എന്ന് പലരുടെ പേരിൽ അറിയപ്പെടുന്ന സുവിശേഷങ്ങൾ രൂപം കൊള്ളുകയും ചെയ്തു. ഗ്നോസ്റ്റിക് ചിന്താഗതിയിലുള്ളവരുടെ ആണ് അധികം ഇപ്രകാരമുള്ള സുവിശേഷം കൊണ്ടുവന്നത്. ഈജിപ്തിൽ വെച്ചാണ് ഇപ്രകാരമുള്ള സുവിശേഷങ്ങൾ പലതും ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. സഭ ആധികാരികമായി ദൈവത്തിൻ്റെ വചനമെന്ന് സുവിശേഷമെന്ന് അംഗീകരിച്ചിരിക്കുന്ന നാല് സുവിശേഷങ്ങളുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്ന നാലു പേരുടെ പേരിൽ അറിയപ്പെടുന്ന സുവിശേഷങ്ങൾ. ഈ സുവിശേഷങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള രചനാചരിത്രമുണ്ട് എന്നാണ് ഇന്ന് ശാസ്ത്രകാരന്മാർ, ബൈബിൾ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുക. മർക്കോസ്, മത്തായി, ലൂക്ക, യോഹന്നാൻ, അതിൽ മൂന്ന് സുവിശേഷങ്ങൾ സമാന്തര സുവിശേഷങ്ങൾ എന്നറിയപ്പെടും. നാലാമത്തത് യോഹന്നാൻ പ്രത്യേക വേറൊരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഈ സുവിശേഷങ്ങളുടെ പിന്നിലുള്ള പാരമ്പര്യങ്ങളുണ്ട്. യേശു ക്രിസ്തു അനുഭവം, ക്രിസ്തു സംഭവം, അതിൻ്റെ ആ പ്രഘോഷണം തന്നെ ലിഖിത രൂപത്തിലാക്കിയത് പലതവണ പലരുകൂടി എഴുതി ശേഖരിച്ച് അവസാനം എഡിറ്റ് ചെയ്താണ് സുവിശേഷങ്ങളായി വന്നിരിക്കുന്നത് എന്ന് കാണാം. ഒരു ഉദാഹരണം മാത്രം ഞാൻ എടുക്കട്ടെ ഈ സുവിശേഷ രചനയുടെ പ്രക്രിയയെക്കുറിച്ച് സൂചിപ്പിക്കാനായി. ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ ആമുഖമായി ലൂക്ക പറയുന്ന കാര്യമാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത്. അദ്ദേഹം ഇപ്രകാരമാണ് പറയുക. ഒന്നാമത്തെ അധ്യായം 1-4 വാക്യങ്ങൾ. നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അതാകട്ടെ, ആദ്യം മുതൽ തന്നെ വചനത്തിൻ്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരും ആയിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതനുസരിച്ചാണ്. അല്ലയോ ശ്രേഷ്ഠനായ തെയോഫിലോസ്, എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം എല്ലാം ക്രമമായി നിനക്കെഴുതുന്നത് ഉചിതമാണെന്ന് എനിക്കും തോന്നി. അത് നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ച് നിനക്ക് ബോധ്യം വരാനാണ്. അനേകം പേര് സുവിശേഷങ്ങൾ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അതെല്ലാം സുവിശേഷമായി രൂപപ്പെട്ടില്ല എന്നും ലഭ്യമായ രേഖകൾ സസൂക്ഷ്മം പരിശോധിച്ചതിന് ശേഷമാണ് ലൂക്ക സുവിശേഷം എഴുതുന്നതെന്നും ഇവിടെ പറയുന്നു. ഏതാണ്ട് AD 75-80 മധ്യമാണ് ലൂക്ക സുവിശേഷം എഴുതുന്നത്. അപ്പോഴ് ആ കാലഘട്ടത്തിൽ തന്നെ അനേകം ലിഖിതങ്ങൾ വന്നിരുന്നു. ആ ലിഖിതങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷം നമുക്ക് ലിഖിത രൂപത്തിലായത്. അപ്പോഴിങ്ങനെ നോക്കുമ്പോൾ ഈ സുവിശേഷത്തിൻ്റെയും അതുപോലെ തന്നെ ലേഖനങ്ങളുടെയും ഒക്കെ രചനയുടെ പിന്നിൽ ഒരു ദീർഘമായ ചരിത്രമുണ്ട്. ഇനി ഇപ്രകാരം ലഭ്യമായിരുന്ന അനേകം ഗ്രന്ഥങ്ങളിൽ നിന്ന് ചിലതെടുത്ത് തിരഞ്ഞെടുത്ത് ഇതാണ് ദൈവത്തിൻ്റെ വചനം, ഇതാണ് നമ്മുടെ വിശ്വാസത്തിന് മാനദണ്ഡമായി എടുക്കേണ്ടത് എന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നത് സഭയാണ്. അപ്പോൾ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഈ ലിഖിതങ്ങളാണ് ദൈവത്തിൻ്റെ വചനം, ഈ ലിഖിതങ്ങളാണ് ദൈവാവിഷ്കരണ സത്യങ്ങൾ നമുക്ക് അവതരിപ്പിച്ചു തരുന്നത് എന്ന് പഠിപ്പിക്കാൻ ഒരു അധികാരം ആവശ്യമാണ്. ആരെങ്കിലും എഴുതി ഇത് ബൈബിളാണെന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് സ്വീകരിക്കാനാവില്ല. ഇങ്ങനെ ഔദ്യോഗികമായി ദൈവവചനമെന്ന് അംഗീകരിക്കപ്പെടുന്ന പുസ്തകങ്ങളുടെ ഒരു പട്ടിക, ഒരു ലിസ്റ്റ്, അതിനെയാണ് കാനോൻ എന്ന് പറയുക. ഇങ്ങനെ ഈ പട്ടികയിൽപ്പെട്ട ഗ്രന്ഥങ്ങളെ കാനോനിക ഗ്രന്ഥങ്ങളെന്ന് പറയും. ഇത് കത്തോലിക്കാ സഭ വിശ്വസിക്കുന്നത് ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ് ഇപ്രകാരമുള്ള ബൈബിൾ രചനയ്ക്ക് ആളുകളെ തിരഞ്ഞെടുത്ത് അവരെ പ്രേരിപ്പിച്ച് അവരെ സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അവരുടെ ദൈവാത്മാവിൻ്റെ പ്രേരണയാലും പ്രചോദനത്താലും എഴുതപ്പെട്ടതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമാണ്. ഇങ്ങനെയുള്ള 73 ഗ്രന്ഥങ്ങളാണ് ബൈബിളായിട്ട് സഭ അംഗീകരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വത്തിക്കാൻ സിനോഡോസിൻ്റെ ദൈവവേർപ്പും അഥവാ ദൈവാവിഷ്കരണം എന്ന ഔദ്യോഗിക രേഖയുടെ 3:11 ഖണ്ഡികയിൽ നിന്നൊരു വാക്യം ഞാൻ വായിക്കട്ടെ. വിശുദ്ധ ലിഖിതങ്ങളിൽ അനേകം ദൈവാവിഷ്കൃത സത്യങ്ങൾ ഉള്ളടങ്ങി പ്രകാശിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിവേശനത്താലാണ് ഇവ എഴുതപ്പെട്ടത്. അപ്പസ്തോലന്മാരിൽ നിന്ന് സ്വീകരിച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാതാവായ തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കുന്നു. പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും എല്ലാ പുസ്തകങ്ങളും പൂർണ്ണമായി അവയുടെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടെ സംപൂജ്യവും കാനോനികവുമാണ്. കാരണം അവയുടെ രചന പരിശുദ്ധാത്മാവിൻ്റെ നിവേശനത്തിൽ നിന്നാണ്. അപ്പോഴെല്ലാ പുസ്തകങ്ങളും അവയുടെ ഭാഗങ്ങളും എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ചില പുസ്തകങ്ങളുടെ ഭാഗങ്ങൾ സ്വീകരിക്കാതെ പോകുന്നതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറയുക. ദാനിയേലിൻ്റെ പുസ്തകത്തിലും എസ്തേറിൻ്റെ പുസ്തകത്തിലുള്ള ചില ഭാഗങ്ങൾ കാനോനികമായി അംഗീകരിക്കാത്ത സഭകളുള്ളതുകൊണ്ടാണ് ഭാഗങ്ങളും എന്ന് പറയുക. ഇങ്ങനെ ഔദ്യോഗികമായി സഭ അംഗീകരിച്ചിരിക്കുന്ന 73 പുസ്തകങ്ങളുടെ സമാഹാരമാണ് ബൈബിൾ. പക്ഷേ ഏതാണ്ട് 1000 കൊണ്ടാണ് ഈ 73 പുസ്തകങ്ങളും ഇന്നത്തെ രീതിയിൽ രൂപം പ്രാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ദൈവം നൽകിയ പ്രത്യേക പ്രചോദനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ടത് അല്ല ബൈബിൾ. ഇതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ചരിത്രമാണ്. ആ ഇടപെടലിലൂടെ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്ന ചരിത്രമാണ്. ആ സമൂഹത്തിൻ്റെ വിശ്വാസാനുഭവവും പൈതൃകവുമാണ് നമുക്ക് ബൈബിളിലൂടെ ലഭിച്ചിരിക്കുന്നത്. അപ്പോഴാ ദീർഘമായ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആരംഭം മുതൽ ഈ ബൈബിൾ രൂപപ്പെടുന്നതുവരെ ഉള്ള ആ ദീർഘമായ ചരിത്രത്തിൽ ഉടനീളം പരിശുദ്ധാത്മാവിൻ്റെ നിവേശനമുണ്ടായിരുന്നു. അങ്ങനെ എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ദൈവത്തിൻ്റെ വചനമായി നമ്മൾ സ്വീകരിക്കുന്ന ബൈബിൾ. അതാണ് നമുക്ക് മാർഗദർശകമാകുന്നത്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. കാരണം ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ചരിത്രം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ദൈവം തന്നെയാണ് വ്യക്തികളെ തിരഞ്ഞെടുത്ത് ഇത് നമുക്ക് വേണ്ടി എഴുതാനായിട്ട് പ്രചോദനം നൽകിയതും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ ദൈവമേ, വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെ, വിവിധങ്ങളായ ഇടപെടലുകളിലൂടെ അങ്ങയെ അടുത്തറിയാനായി അവിടെ നിങ്ങൾക്ക് നൽകുന്ന ആ വലിയ കൃപയെ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരുപറ്റം അടിമകളെ മോചിപ്പിച്ചുകൊണ്ട് അവിടെ തുടങ്ങിയ രക്ഷാകര പ്രവൃത്തി എല്ലാവർക്കും നിത്യജീവൻ പ്രദാനം ചെയ്തുകൊണ്ടാണല്ലോ അവിടുന്ന് പൂർത്തിയാക്കുന്നത്. ഈജിപ്തിൽ തുടങ്ങിയ വിമോചന പ്രക്രിയ പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ആത്യന്തികമായ മരണത്തിൽ നിന്നും മോചനം നൽകി നിത്യജീവനിലേക്ക് അവിടെ നിങ്ങളെ പ്രവേശിപ്പിക്കുമ്പോഴാണല്ലോ പൂർത്തിയാക്കുക. കർത്താവേ, അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത്, കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിലൂടെ അങ്ങ് നൽകുന്ന ഈ വലിയ രക്ഷയുടെ സന്ദേശം ഹൃദയം തുറന്ന് സ്വീകരിക്കാനായി ഞങ്ങളെ അവിടുന്ന് ശക്തരാക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ വചനം സ്വീകരിച്ച് ജീവിക്കാനുള്ള കൃപയും ഞങ്ങൾ പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. വചനോ